மத்தியத்தில் பண்ணியா கரிகாரம்
பார்த்தேன். சுத்திராசனத்துக்கு வேண்டிய சம்மேளனத்தின் முக்கிய சம்ஹாரகனாய பகவானாய காஜியப்பன், என்னுடைய சிரேஷ்ட சகோதரன்மாராய அச்சன்மாரி, கர்த்தாவில் பிரிய சகோதரி சகோதரன்மார், நம்முடைய ஆச்சாரிய சிரேஷ்டனாயிருந்த அபிவன்ய கிரிகோரியோ திருமேனியோட ஓர்மைக்கு முன்பு ஹயபூர்வமாய ஆதராஞ்சலிகள் ஒரு எளிய சிஷ்யன் என்ற நிலைக்கு ஞான் அர்ப்பிக்கையான இதிலே எனிக்கு அவசரம் தந்த நம்மளோட எல்லாவரோடும் பிரத்யேகமாக நன்மையும் உண்டு. ബഹുമാനപ്പെട്ട ഷാജി അച്ഛൻ എന്നെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട്, തിരുമേനിയുടെ പെരുന്നാൾ, ഓർമ്മ പെരുന്നാൾ ഇന്നും നാളെയുമായിട്ട് തിരുമേനി 27 വർഷക്കാലം പ്രവർത്തിക്കുകയും തിരുമേനി അന്ത്യ വിശ്രമം കൊള്ളുകയും ചെയ്യുന്ന പഴയ സെമിനാരിയിൽ നടക്കുകയാണ്. അതിൽ ഞാൻ ഇതുവരെ സംബന്ധിക്കാതിരുന്നിട്ടില്ല, അതുകൊണ്ട് അത് സംബന്ധിക്കണമെന്നെനിക്ക് നിർബന്ധവുമുണ്ട്. അതുകൊണ്ട് ഷാജിയച്ചൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഈ പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ തിരിച്ചയച്ചുകൊള്ളാം എന്നൊക്കെ ഉറപ്പു തന്നു. എങ്കിലും ഈ ഹൃദയാസനത്തിൽ 3 വർഷക്കാലം പ്രവർത്തിക്കുകയും അതിന് തിരുമേനിയോടൊപ്പം അനേക വർഷക്കാലം തിരുമേനിയുടെ ശിഷ്യനായി ജീവിക്കുകയും ചെയ്ത ഒരു ആളെന്ന നിലയ്ക്ക് ഡൽഹിയിലെ ഈ ഹൃദയാസന സമ്മേളനത്തിൽ ഈ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുന്നതും എനിക്ക് അങ്ങേയറ്റം വലിയേറിയ ഒരു അനുഭവമാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഈ തിരുമേനിയുടെ ജീവിത ദർശനവും പ്രബോധനങ്ങളും എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ലോകത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും തിരുമേനിയുടെ കൃതികളെക്കുറിച്ച് പഠിക്കുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും ഓർത്തഡോക്സ് സഭയിൽപ്പെട്ടവരെല്ലാം അക്രൈസ്തവരുമുണ്ട്. കാരണം തിരുമേനിയുടെ രചനകൾ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ സഭാപരമായ രചനകളുണ്ട്. ക്രിസ്തീയ ദർശനത്തിൽ വേരൂന്നിക്കൊണ്ട് അദ്ദേഹം എഴുതിയ മറ്റ് വിപുലമായ കൃതികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒന്ന് പഠിക്കാനായിട്ടുള്ള സംഗതി തിരുമേനിയുടെ കൃതികളിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ പലരുടെയും ഒരു പരാതി, തിരുമേനി എഴുതുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല എന്നാണ്. അത് വളരെ സ്വാഭാവികമാണ്. കാരണം ഞാൻ തിരുമേനിയുടെ ഈ മനസ്സിന്റെ സ്വഭാവത്തെ ഒന്ന് അടുത്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എനിക്ക് എന്റെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം, നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോഴേ അവിടുത്തെ കൺട്രോൾ ടവറിന്റെ മുകളിൽ റഡാർ സംവിധാനം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇങ്ങനെ 24 മണിക്കൂറും ചുറ്റിക്കളങ്ങിക്കൊണ്ടിരിക്കുന്നതായ ഒരു റഡാർ സംവിധാനം, അതെന്താ ചെയ്യുന്നത് നമുക്കറിയാം. അത് ഈ അന്തരീക്ഷത്തെ, ആകാശത്തെ മുഴുവൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് വിമാനം ദൂരമെന്ന് വരുന്നത്, എവിടെയാണ് പോകുന്നത്, അതെന്നുള്ള അകലം എന്താണ്, മറ്റെന്തെങ്കിലും ഒബ്ജക്ട്സ് അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ, ഇങ്ങനെ നിരന്തരം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് റഡാർ സംവിധാനം. ആ സ്കാനിങ്ങിൽ നിന്നാണ് താഴെയിരിക്കുന്ന ആളുകൾ പൈലറ്റിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പം തിരുമേനിയുടെ മനസ്സ് ഇതുപോലെയുള്ള ഒരു ഒരു റഡാർ സംവിധാനമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ലോകത്തിലും നിരന്തരമായി നടക്കുന്ന ചലനങ്ങളെ തിരുമേനി യാതൊരു മടിയും കൂടാതെ വളരെ ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരീക്ഷിക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് വളരെ ശക്തിയായ അഭിപ്രായങ്ങൾ നമ്മോട് തിരുമേനി പറയും. അതുകൊണ്ടാണ് ന്യൂക്ലിയർ ഡിസാർമിനെ കുറിച്ച് ഡയസിസൻ മീറ്റിംഗിൽ തിരുമേനി പറയുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സാമർത്ഥ്യം സൂചിപ്പിച്ചു. അത് പറഞ്ഞ് അച്ഛന്മാരുടെ മുഖത്തിൽ ചിരി വരുന്നത് ഞാൻ കണ്ടു. അപ്പോ ഇപ്പൊ ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കുന്നു, ഞാൻ പറയുന്നത് കേൾക്കുന്നു, ഞാനും നിങ്ങളെ കാണുന്നു. സാധാരണഗതിയിൽ നമ്മളൊക്കെ അത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഒരു കാര്യം മാത്രം നോക്കുന്നു, ഒരു കാര്യം മാത്രം അറിയുന്നു, ഒരു കാര്യം മാത്രം ചിന്തിക്കുന്നു. എന്നാൽ ഈ സ്കാനിംഗ് മെഷീൻ അങ്ങനെയല്ല, അത് നിരന്തരം എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേ അതിനെ ഒരുമിച്ച് കൊണ്ടുവരുമ്പം നമുക്ക് എല്ലാം ഒന്നും മനസ്സിലാകുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തിരുമേനിയുടെ ജീവിതത്തിൽ ഒരു വൈരുദ്ധ്യമായിട്ട് ഒരുപക്ഷെ പലരും കണ്ടേക്കാവുന്ന ഈ സംഗതി, തിരുമേനിക്ക് ദൈവം നൽകിയിരുന്ന അസാമാന്യമായ, അത്യസാധാരണമായ ചില ദാനങ്ങളുടെ പ്രതിഫലമാണെന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഇന്ന് ഈ വലിയ സദസ്സിൽ തിരുമേനിയുടെ ആശയങ്ങളെ കുറിച്ചൊക്കെ പറയാമെന്നൊന്നും വിചാരിക്കുന്നില്ല. കാരണം അത് എന്നെ കൊണ്ട് അസാധ്യമാണ്, മാനസികമായി അത് അസാധ്യമാണ്. പരിശുദ്ധനായ പൗലോസപ്പോസ്തലനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്ന അപ്പോസ്തലന്മാർ പ്രമുഖനായിരുന്ന പത്രോസ്ലിഹ അവരടുത്ത് പറയുന്നുണ്ട്, പത്രോസ്ലിഹ എഴുതുന്ന ലേഖനങ്ങളിൽ പലതും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല എന്ന്. അതൊരാഗ്രഹോടെ പറയുന്നതാണ്, ശരിയാണ്. പൗലോസപ്പോസ്തലൻ പ്രഗത്ഭനായ ഒരു ചിന്തകനും ദാർശനികനും വളരെ കൂർമ്മബുദ്ധിയുള്ള പ്രതിഭാശാലിയുമാണ്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ നമ്മളിപ്പോൾ തിരുവഴുത്തായിട്ട് വായിക്കുന്നുണ്ട് എങ്കിലും നമുക്കതിന്റെ പൂർണ്ണമായിട്ട് മനസ്സിലാകുകയില്ല. അത് മനസ്സിലാകാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ക്രമേണ പലതും നമുക്ക് മനസ്സിലാകും. ഇപ്പോ ഗ്രിഗോറിയസ് തിരുവേനിയെ കുറിച്ച് ഇങ്ങനെയൊരു സമ്മേളനം ഇവിടെ നടത്തേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് ഒരു പക്ഷേ പലർക്കും ചോദിച്ചേക്കാം. ഇതൊരാവശ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ആരും ഒരുപക്ഷെ തിരുമേനിയുടെ പുസ്തകങ്ങൾ പഠിച്ചില്ലെങ്കിലും എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, നിങ്ങളുടെ മക്കളിലോ മക്കളുടെ മക്കളിലോ ആരെങ്കിലും അത് പഠിച്ചിട്ട് വളരെ ഉന്നതമായ ഒരു പുതിയ കാഴ്ചപ്പാട് ലോകത്തിൽ നൽകാൻ കഴിവുള്ളവരായി തീരും. അതുകൊണ്ട് ഇതൊരു ഇസ് എ ഹാൻഡിംഗ് ഓവർ ഓഫ് ട്രഡീഷൻ. ട്രഡീഷൻ എന്നുള്ള വാക്കിന്റെ പാരമ്പര്യം, ട്രഡീഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹാൻഡിംഗ് ഓവർ എന്നാണ്. നമ്മളിതിങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് മനസ്സിലാകുന്നുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഒരു ഇല്ലാത്ത കുട്ടികൾ പോലും ഇങ്ങനെയൊരു സമ്മേളനം ഇവിടെ നടക്കുന്നുണ്ട്. ആരെക്കുറിച്ചാണ്? ഇവിടെ തന്നെ പള്ളികളിൽ ക്വിസ് കോമ്പറ്റീഷനും ഡിബേറ്റിംഗ് ഒക്കെ നടത്താറുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുട്ടികൾ തീർച്ചയായും മനസ്സിലാകും. അപ്പൊ ഒരു അടുത്ത ഒരു 500 വർഷക്കാലം മുൻപിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെ വിലയിരുത്താനായിട്ട്. ഇതൊരു ചെറിയ സമ്മേളനമായിരിക്കാം, പക്ഷെ ഇതിന് വ്യാപകമായ സുദീർഘമായ ഒരു ഒരു മികച്ച അനന്തരഫലം ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. പൗലോസപ്പോസ്തലൻ തന്റെ വലിയ പാണ്ഡിത്യത്തെയും കഴിവുകളെയും എല്ലാം യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന് മുൻപിൽ അടിയറ വെച്ചു. അദ്ദേഹം സ്വയം വിളിച്ചത് ഫൂൾ ഫോർ ക്രൈസ്റ്റ് എന്നാണ്. ഞാൻ സകലവും ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി ഞാൻ വിധിയായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഗ്രിഗോറിയ സിനിമയുടെ കാര്യത്തിലും യഥാർത്ഥത്തിൽ അങ്ങനെ പറയാവുന്നതാണ്. സിനിമയിൽ ഈ സഭാപരമായ പ്രവർത്തനത്തിലൂടെ വന്നില്ലായിരുന്നുവെങ്കിൽ ലോകത്തിലെ വളരെ അത്യുന്നതനായ ഒരു നേതാവായിട്ട് മാറുമായിരുന്നു എന്ന് യാതൊരു സംശയവുമില്ല. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറിയായിട്ടോ ഗൾഫിലെ ഒരു ഷെയ്ക്ക് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടോ ഒക്കെ വരാനായിട്ട് സമർത്ഥനായ ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും അദ്ദേഹം ചെറുപ്പം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ദർശനം എന്താണ്, ജീവിതത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുകയും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അതിനെ മുഴുവൻ സമർപ്പിക്കുകയും ചെയ്തയാളാണ്. അതുകൊണ്ട് ഇതിനിടെ ചെറുപ്പകാലം എത്തിയോപ്പിയിൽ കഴിഞ്ഞ കാലമൊക്കെ ഒത്തിരിയേറെ ബൈബിൾ ക്ലാസ് അവിടെ നടത്തുമായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം വളരെ ചെറുപ്പത്തിൽ ഒത്തിരി കഷ്ടത അനുഭവിച്ചയാളാണ്. തിരുമേനിയുടെ തന്നെ ഈ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നത് പോലെ 13 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന സ്വന്തം അമ്മയ്ക്ക് വളരെ ഗൗരവമായ ഒരു മാനസിക രോഗം ഉണ്ടായി. അമ്മയുടെ സ്നേഹം ഈ കുട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ടു. 13 വയസ്സുകാരൻ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വലിയ ആഘാതവും മാനസികമായ പ്രതിസന്ധിയുമായിരുന്നു അത്. തിരുവേനിയുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ആ വേദനയുടെ മുദ്ര തിരുമേനിയുടെ സ്വഭാവത്തിലും തിരുമേനിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ കുറച്ചു പേർക്ക് മാത്രമേ അറിയാവൂ. ആ വേദന അമ്മയുടെ സ്നേഹം തന്നെ നിന്ന് തീവരിക്കപ്പെട്ടു എന്നുള്ളതിൽ തിരുമേനിക്ക് ആദ്യമൊക്കെ വലിയ ഒരു ഒരു വിദ്വേഷം പോലെ ലോകത്തോടെ ഉണ്ടായിരുന്നു. ക്രമേണ ക്രമേണ വിദ്വേഷം മാറ്റിയിട്ട് ഈ സഫറിംഗ് ഇസ് എ മിനിസ്ട്രി എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കഷ്ടതയിലൂടെയാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ദൈവത്തിന്റെ അനുഭവമായ രഹസ്യങ്ങളിലേക്ക് അതിൽ പ്രവേശിച്ചത് എന്ന് തിരുമേനി തന്റെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നുണ്ട്. അപ്പം ആദ്യം മുതൽ നിഷേധാത്മകമായിരുന്നുവെങ്കിലും പിന്നീട് അതിന്റെ ആന്തരികമായ അർത്ഥവും ആത്മീയമായ തേജസ്സും തിരുമേനി കണ്ടെത്തുകയുണ്ട്. അദ്ദേഹം എത്തിയോപ്പിയിൽ പോകുന്നത് വളരെ യാദൃശ്യമായ ഒരു സംഭവമാണ്. തന്റെ ജീവിതത്തിൽ ഒരു മാറ്റം, തന്റെ സാഹചര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തിയാൽ പൂർണ്ണമായിട്ട് ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിക്കാമെന്ന് തിരുമേനി സ്വയം വാഗ്ദാനം ചെയ്തിരുന്നു. എത്യോപ്യയിൽ നിന്ന് അന്ന് കേരളത്തിൽ വന്ന് ബിരുദധാരികളായ അധ്യാപകരെ എത്യോപ്യയിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് കാനഡക്കാരനായ ഒരു സായിപ്പ് തോംസൺ വന്നിരുന്നു. അന്ന് തിരുമേനി എറണാകുളത്തിൽ നിന്നുള്ള പല ചെറിയ ജോലികൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. 10th ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ കോളേജിൽ പോകാൻ വീട്ടിൽ സൗകര്യമില്ല. പിതാവ് അധ്യാപകരായിരുന്നുവെങ്കിലും അമ്മ രോഗിണിയായി തന്നെ കന്യന്മാരൊന്ന് പഠിക്കാനുണ്ട്. നമ്മുടെ കേരളത്തിലെ പല വീടുകളിലും ഉണ്ടായിരുന്നത് പോലെയുള്ള വളരെ സാമ്പത്തികമായ ക്ലേശങ്ങളിൽ തിരുമേനിക്ക് പഠിക്കാൻ സാധിച്ചില്ല. അതിബുദ്ധിമാനായ ഒരു വിദ്യാർത്ഥിക്ക് ഉപരിപഠനം നടത്താൻ സാധിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഇച്ഛാഭംഗവും വേദനയും എത്രമാത്രമെന്ന് ഏകദേശം നമ്മൾ തകർക്കും അറിഞ്ഞുകൂടായിരിക്കുക. അപ്പം അതൊക്കെ തിരുമേനി ഉള്ളിൽ വഹിച്ചുകൊണ്ട് ചെറിയ ചെറിയ ജോലികളിൽ താമസിക്കുന്നതാണ് ഈ സായിപ്പിനെ വളരെ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അന്ന് കൊച്ചിയിലുണ്ടായ ഒരു അപകടത്തിൽ പെട്ട ആളുകളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി യാദൃശ്യമായി അതിനെ കടന്നുപോയ ഈ സായിപ്പും തിരുമേനിയും ഒക്കെ പരിശ്രമിച്ചു. തിരുമേനിയുടെ അതിമനോഹരമായ ഇംഗ്ലീഷ് ഭാഷാ ജ്ഞാനം ഈ സായിപ്പിനെ അനുഭവപ്പെടുത്തി. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ബുദ്ധിമാനായ ചെറുപ്പക്കാരൻ. അപ്പോ ഇത് സംഭവം എല്ലാം കഴിഞ്ഞപ്പോഴേ സായിപ്പ് തിരുമേനിയോട് അല്ല പോൾ വർഗീസിനോട് പറഞ്ഞു, എത്യോപ്യയിലേക്ക് അധ്യാപകരെ കൊണ്ടുപോകാൻ വന്ന ആളാണ് ഞാൻ, തനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ശുപാർശ ചെയ്യാമെങ്കിൽ ഞങ്ങൾ പ്രത്യേകം പരിഗണിക്കണമെന്ന് പറഞ്ഞു. തിരുമേനി പറഞ്ഞു, എനിക്ക് തന്നെ ഒന്നാക്കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തിരുമേനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, 10th ക്ലാസ് മാത്രമേ ഉള്ളൂ, കോളേജിൽ പഠിച്ചിട്ടില്ല. ആ തിരുമേനിയെ അവരെ അവരുടെ എല്ലാ നിയമങ്ങളും മറികടന്ന് തിരുമേനിയെ റിക്രൂട്ട് ചെയ്ത് എത്യോപ്യയിൽ കൊണ്ടുപോയി. അവിടെ നിന്നാണ് തിരുമേനിയുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എത്യോപ്യയിലെ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചു, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ തിരുമേനി അനുഭവിച്ചു. പക്ഷെ 3 വർഷം കൊണ്ട് എത്യോപ്യക്കാരുടെ ഭാഷയായ അംഹാരിക് ഭാഷ തിരുമേനി നല്ലവണ്ണം പഠിച്ചു. നിങ്ങൾക്കറിയാം തിരുമേനിക്ക് പ്രത്യേകമായ ഭാഷാപരമുള്ള ആളായിരുന്നു. അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും ജർമ്മൻ ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഗ്രീക്ക് ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നവർ പലരും ഒരുപക്ഷെ ശ്രദ്ധിക്കുക. അപ്പോൾ തിരുമേനിയുടെ ഈ ഭാഷാവരം ഉപയോഗിച്ച് തിരുമേനി എത്യോപ്യൻ ഭാഷ പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എത്യോപ്യൻ ചക്രവർത്തി ഹെയ്ലി സെലാസി നേരിട്ട് നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ റോയൽ സ്കൂളിൽ നടന്ന ഒരു നാടകത്തിൽ തിരുമേനി അഭിനയിക്കുന്നതും അവിടെ വെച്ച് അംഹാരിക് ഭാഷ ഈ വിദേശിയായ ഇന്ത്യക്കാരനായ ചെറുപ്പക്കാരൻ പറയുന്നതും കേട്ട് ചക്രവർത്തി അത്ഭുതപ്പെട്ടു. ചക്രവർത്തി അയാളെ പരിചയപ്പെട്ടു. മാത്രവുമല്ല തന്റെ സ്റ്റാഫിലേക്ക് ചക്രവർത്തിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഇദ്ദേഹത്തെ നിയമിക്കാനായിട്ട് ഒരുങ്ങുകയും ചെയ്തു. പക്ഷെ അതൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പഠിക്കണം, എനിക്ക് കൂടുതൽ പഠിക്കണം എന്ന് പറഞ്ഞ് ചക്രവർത്തിയുടെ ഈ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എത്യോപ്യയിൽ നിന്ന് അമേരിക്കയിൽ പോയി. അവിടെയാണ് പിന്നീട് അദ്ദേഹം ഉപരിപഠനം നടത്തുന്നത്. കോളേജിൽ പഠിക്കുന്ന 28 വയസ്സുണ്ട് തിരുമേനിക്ക്. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്നവരെല്ലാവരും അവരുടെ പഠനം തന്നെ അവസാനിപ്പിക്കുന്ന പ്രായത്തിലാണ് തിരുമേനി കോളേജിൽ ജിഐക്ക് പഠിക്കുന്നത്. അവിടെ പഠിച്ച് കൊണ്ടിരുന്ന സമയത്ത് ഈ ചക്രവർത്തി തിരുമേനിയെ മറന്നില്ല. ചക്രവർത്തിയുടെ സ്വന്തം പുത്രനെ അമേരിക്കയിൽ അയച്ചു. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ തിരുമേനിയെ കണ്ടെത്തി ഇയാളെ എങ്ങനെയെങ്കിലും എത്യോപ്യയിൽ കൊണ്ടുവരാൻ വേണ്ടി തിരുമേനി ചക്രവർത്തി ശ്രമിച്ചു. അവിടെയും തിരുമേനി വഴങ്ങിയില്ല. തിരുമേനി അമേരിക്കയിലെ പഠനമെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിഭാഗത്തിൽ ഇട്ടുകൊണ്ട് കേരളത്തിൽ വന്ന് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയായിട്ടും ആലുവ യുസി കോളേജിലെ ഒരു അധ്യാപകനായിട്ടും അവിടുത്തെ ഫെലോഷിപ്പ് ഹൌസിന്റെ സെക്രട്ടറിയായിട്ടും ഒക്കെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. 1956 ആ സമയത്താണ് എത്യോപ്യൻ ചക്രവർത്തി ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എത്യോപ്യൻ സഭയും നമ്മുടെ ഓർത്തഡോക്സ് സഭയും തമ്മില് കുർബാന ബന്ധമുള്ളവരെ വിശ്വാസമുള്ള സഭകളാണ്. അപ്പൊ എത്യോപ്യയിൽ വന്നപ്പോ അന്ന് നമ്മുടെ കാതോലിക്ക ബാബായിരുന്നത് വളരെ പരിശുദ്ധനായ പ്രഗത്ഭനായ ജീവർഗീ സ്ത്രീയൻ ബാബാ തിരുമേനിയ ദേവലോകത്ത് ഇപ്പൊ കാണുന്ന വലിയ നട്ടണമൊന്നുമില്ല, അത് ചെറിയ വീട് മാത്രമേ ഉള്ളൂ. ആ ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന തിരുമേനിയെ എത്യോപ്യൻ ചക്രവർത്തി അവിടെ വന്ന് കണ്ടു. അദ്ദേഹം പ്രവേശനാരിയിൽ വന്നു. എത്യോപ്യൻ ചക്രവർത്തി വന്ന് ആണ് ഇവിടെ ഇപ്പോഴും ആ ശിലാഫലകം ഇവിടുത്തെ ഹൗസ് ക്ലാസ് പള്ളിയിലുള്ളത് നിങ്ങൾ കണ്ടുക. ആ സമയത്ത് എത്യോപ്യൻ ചക്രവർത്തി പ്രത്യേകമായ അനുവാദം ബാബാ തിരുമേനിയോട് ചോദിച്ച് പോൾ വർഗീസിനെ എത്യോപ്യയിൽ വീണ്ടും കൊണ്ടുപോയി. 3 വർഷം അദ്ദേഹം പേഴ്സണൽ സ്റ്റാഫിൽ ചക്രവർത്തിയുടെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാവായിട്ടും ഇന്ത്യൻ എത്യോപ്യൻ ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളുടെ ഒരു ശില്പിയായിട്ടും ഒക്കെ അതുപോലെ അഡീസ് അബബ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായും ഒക്കെ തിരുനെല്ലി പ്രവർത്തിച്ചു. ഇപ്പോഴും എത്യോപ്യയിൽ പ്രായമുള്ള ആളുകൾ നെത്രന്മാരാണെങ്കിലും അവരുടെ രാഷ്ട്രത്തിന്റെ ചുമതലക്കാരാണെങ്കിലും കാണുമ്പോൾ നമ്മളെ കണ്ട രാജ്യമേ ചോദിക്കുന്നത് ഗ്രിഗോറിയസ് ശ്രീവേദിയുടെ കാര്യമാണ്. അത്രയധികം ആദരണീയനായ ഇന്ത്യക്കാരനാണ് എത്യോപ്യയിൽ അദ്ദേഹം. കാരണം എത്യോപ്യക്കാരെ കുറിച്ച് അദ്ദേഹം വലിയ ബഹുമാനത്തോടെ മാത്രമേ സംസാരിച്ചു വരുന്നുള്ളൂ. അവരുടെ ഭാഷ അതുപോലെ പഠിച്ചിട്ട് അവരുടെ സംസ്കാരത്തോട് ചേർന്നു നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്നതറിയ അധികം പേരൊന്നും അവരുടെ ചരിത്രത്തിൽ ഇല്ല. അതുകൊണ്ട് തിരുമേനിയുടെ ആ ഒരു വശം പ്രത്യേകം നമ്മൾ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന നമ്മുടെ പല ചെറുപ്പക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഈ ഒരു കാര്യത്തെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അവരൊക്കെ അവിടെ ജോലി ചെയ്ത് എങ്ങനെ എന്തുമാത്രം പണം സമ്പാദിക്കാം എന്നുള്ളത് മാത്രമാണ് പലരുടെയും ശ്രദ്ധ. തിരുമേനി അങ്ങനെയല്ല ചെയ്തത്. ഒരിടത്ത് ചെല്ലുമ്പോൾ ആ സംസ്കാരത്തോട് ചേർന്ന് അവരെ നമുക്ക് എങ്ങനെയെല്ലാം അഭിവൃദ്ധിപ്പെടുത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് അവരോട് തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയായിരുന്നു. അവരെല്ലാം തിരുമേനിയുടെ ബൈബിൾ ക്ലാസും തിരുമേനിയുടെ ആധ്യാത്മികമായ ദർശനവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു പക്ഷേ തിരുമേനിയുടെ കഥ വായിച്ചിരുന്നവർക്കറിയാം. ഇതിന് വണ്ണം പറയുന്നൊരു കഥയാണ്. ഒരു സമയത്ത് ഈ ചക്രവർത്തിയുടെ മകന്റെ മകൾ പൗത്രിയെ ഈ തിരുമേനിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് രാജകുമാരിയെ വിവാഹം കഴിപ്പിച്ച് റോയൽ കുടുംബത്തിലേക്ക് ചേർക്കണം, രാജകീയ കുടുംബത്തിലേക്ക് ചേർക്കണമെന്ന് വിചാരിച്ച് ചക്രവർത്തി ചില കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അവിടെയും തിരുമേനി ഭയപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ ദർശനം ഒരു കുടുംബ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രാജകീയമായ പ്രൗഢിയെക്കുറിച്ചോ ഒന്നുമായിരുന്നില്ല. മോശം എങ്ങനെയാണ് ഫറോ രാജാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുകയും എല്ലാ രാജകീയമായ സൌഭാഗ്യങ്ങളും അനുഭവിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഒരു പ്രത്യേക നിമിഷത്തിൽ തന്റെ ജനതയുടെ ഇസ്രായേലിന്റെ വിളി കേട്ട് മോശ അതെല്ലാം ഉപേക്ഷിക്കുകയാണ്. രാജകീയമായ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചിട്ട് വെറും ആട്ടിടയനായിട്ട് പോവുകയാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ മോശയെ ആട്ടിടയനായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് വെറും ഒരു ആട്ടിടയനല്ല, അത് ഫറോ രാജാവിന്റെ കൊട്ടാരത്തിലെ താമസിക്കുന്ന മറ്റ് രാജകുമാരന്മാരെ പോലെ എല്ലാ ശാസ്ത്രങ്ങളും ശസ്ത്രവിദ്യയും പഠിച്ച് രാജകീയ പ്രൗഢിയോടെ ജീവിച്ച ഒരാളായിരുന്ന മോശ. അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് മരുഭൂമിയിൽ വന്ന് വെറും ആട്ടിടയനായിട്ട് നിൽക്കുന്നത്. പക്ഷേ ആട്ടിടയനാണ് ദൈവത്തിന്റെ വിളി ഉണ്ടായത്. മുൾപടർത്തിൽ മോശയെ ദൈവം വിളിക്കുന്നത് ആ സമയത്താണ്. ഈ സംഭവം ഞാൻ ഓർത്തത് തിരുമേനിയുടെ ജീവിതവുമായിട്ട് ബന്ധമോ രാജകീയമായിട്ട് ജീവിക്കാമായി എന്ന ഒരാളെല്ലാം ഉപേക്ഷിച്ചിട്ട് തന്റെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി ഈ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാലഘട്ടമെല്ലാം പ്രവർത്തന നിരതമായി കഴിക്കുകയും ചെയ്യും. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു ഒരു സംഗതിയാണ്. തിരുമേനിയുടെ ഈ ബൈബിൾ ക്ലാസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവം ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. ഇപ്പോഴും എച്ച്മെനിക്കൽ സർക്കിളിലൊക്കെ വളരെ അറിയപ്പെടുന്ന ഒരു സംഭവമാണ്. 1961 ലോകസഭാ കൌൺസിലിന്റെ വേൾഡ് കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ മൂന്നാമത്തെ സമ്മേളനം ഡൽഹിയിൽ വെച്ചാണ് നടന്നത്. അന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് അതിന്റെ മുഖ്യ പ്രഭാഷകനായിട്ട് ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നത്. വളരെ പ്രശസ്തരായ ലോക നേതാക്കളൊക്കെ അവിടെ വന്നിരുന്നു. അവിടെ ബൈബിൾ സ്റ്റഡി എടുക്കാനായിട്ട് മൂന്ന് പേരെയാണ് നിയോഗിച്ചിരുന്നത്. ഒന്ന് ലോകമെല്ലാം ഉണ്ടായിരുന്ന ആംഗ്ലിക്കൻ സഭയുടെ നേതാവ് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ്. രണ്ടാമത് മാർട്ടിൻ നീമുള്ളർ എന്ന് പറയുന്ന അന്ന് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ കിടന്ന് കഷ്ടത അനുസരിച്ച് ലോകപ്രശസ്തനായ ഒരു ജർമ്മൻ മേധശാസ്ത്രജ്ഞൻ, അദ്ദേഹം രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആൾ 1961 പട്ടമേറ്റിട്ട് ഏതാനും വൈദികനായിട്ട് പട്ടമേറ്റിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ പോൾ വർഗീസ് അച്ഛൻ. മൂന്നാമത്തെ ആൾ ഫാദർ പോൾ വർഗീസ് ആയിരുന്നു. അപ്പം ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗ് ആയതുകൊണ്ട് ഇന്ത്യക്കാരനായ ഒരാളെ അതിനുവേണ്ടി ആക്കി എന്ന് മാത്രമേ ഒരുപക്ഷെ പലരും വിചാരിച്ചുള്ളൂ. പക്ഷെ ദിവസവും രാവിലെ ബൈബിൾ ക്ലാസ് നടക്കും. ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മുതൽ ഈ മറ്റ് രണ്ടുപേരുടെയും ബൈബിൾ ക്ലാസ് നടക്കുന്ന ഹോളിൽ ആള് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. മൂന്ന് ദിവസമായപ്പോഴത്തേക്ക് ഹോൾ വർഗീസ് അച്ഛന്റെ ഹോളിലാണ് ആളുകളെല്ലാം തടിച്ചു കൂടുന്നത്. കാരണം അത്രയധികം വളരെ പ്രഗത്ഭമായിട്ട് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാനും ആനുകാലിക സംഭവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാനും ഒക്കെ പ്രശസ്തരായ പാശ്ചാത്യ പണ്ഡിതന്മാരെക്കാൾ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനകരമായ ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് അറിയാം, തിരുമേനി ബൈബിൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോഴും നമ്മുടെ വേദപുസ്തകത്തിന്റെ മുൻ തർജ്ജമകളൊക്കെ മാറ്റി വെച്ചിട്ട് തിരുമേനി നേരിട്ട് രാവിലെ ഇരുന്ന് തർജ്ജമ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് പുനർനിയമമാണെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ അദ്ദേഹം തന്നെ തർജ്ജമ ചെയ്തിട്ടാണ് അത് പ്രസവിക്കുന്നത്. അതുപോലെ തന്നെ പഴയ നിയമമാണെങ്കിലും എബ്രായ ഭാഷ നോക്കിയിട്ട് തിരുമേനി സ്വന്തമായിട്ട് ഒരു തർജ്ജമ ഉണ്ടാക്കും. അതായത് സ്വന്തമായിട്ട് തർജ്ജമ ഉണ്ടാക്കുമ്പം പുതിയ ഉൾക്കാഴ്ചയുള്ള അദ്ദേഹത്തിന് കിട്ടും. അതുവരെ നമ്മൾ ഒരിക്കലും വിചാരിക്കാതിരുന്നതായ അർത്ഥങ്ങൾ അദ്ദേഹം ഈ തർജ്ജമയിലൂടെ കണ്ടെത്തി ഭംഗിയായിട്ട് നമ്മളെ പഠിപ്പിക്കും. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ്, 1979 അമേരിക്കയിലെ മാസച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിങ്ങൾക്കൊരു MIT എന്ന് പറയുന്നത് ലോകത്തിൽ ശാസ്ത്രത്തിന്റെയും ടെക്നോളജിയുടെയും വലിയ വൻ കോട്ടയാണ്. വലിയ നൊബേൽ പ്രൈസ് കിട്ടുന്ന ഒത്തിരിയേറെ ശാസ്ത്രജ്ഞന്മാർ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് MIT. 1979 അവിടെ വെച്ച് ഒരു സമ്മേളനം നടന്നു, ഫെയ്ത്ത് സയൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമാനിറ്റി, ശാസ്ത്രവും മതവും ലോകത്തിന്റെ ഭാവിയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് വേൾഡ് കൌൺസിൽ ഓഫ് ചർച്ചസും അതുപോലെ മറ്റു ചില സംഘടനകളൊക്കെ ചേർന്ന് MIT ചില ശാസ്ത്രജ്ഞന്മാരുമൊക്കെ ചേർന്നാണ് മീറ്റിംഗ് നടത്തുന്നത്. ഒരാഴ്ച നടന്ന ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ തിരുവേനിയായിരുന്നു. എല്ലാവർക്കും അത്ഭുതം തോന്നി, കാരണം തിരുമേനിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടില്ല, തിരുമേനി ഒരു ശാസ്ത്രജ്ഞനല്ല, തിരുമേനി ശാസ്ത്രം പഠിച്ചിട്ടില്ല. പക്ഷേ പല ശാസ്ത്രജ്ഞന്മാരും നടത്തുന്ന ഗവേഷണങ്ങളെ, പ്രത്യേകിച്ചും കട്ടിംഗ് എഡ്ജ് റിസർച്ച്, ഇപ്പൊ നടക്കുന്ന പ്രധാനപ്പെട്ട ഗവേഷണങ്ങളുടെ അർത്ഥമെന്താണ്, ആത്യന്തികമായിട്ട് മനുഷ്യരാശിക്ക് അതിന്റെ പ്രതിഫലനം, അതിന്റെ പ്രതിഫലനം എന്താണ്, ആന്തരിക ഫലം, അതിന്റെ അനന്തരഫലം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തിരുമേനി വളരെ സുഗമമായ ഇംഗ്ലീഷ്, അതിന് ഇംഗ്ലീഷ് ഭാഷ കേട്ടിട്ടുള്ള ഒരുപാട് ധാരാളം സിനിമയെസ് ഇരിപ്പുണ്ട്, സുഗമമായ ഇംഗ്ലീഷിൽ അദ്ദേഹം പറയുമ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പല ശാസ്ത്രജ്ഞന്മാരും കാര്യം നൊബേൽ പ്രൈസ് കിട്ടുമെങ്കിലും അവർക്ക് അവരുടെ വിഷയം അറിയാം, പക്ഷെ ആ വിഷയം എങ്ങനെയാണ് സാധാരണക്കാരുടെ ഭാഷയിൽ ഒന്ന് പറഞ്ഞു ധരിപ്പിക്കുക എന്ന് അവർക്ക് പലർക്കും അറിഞ്ഞുകൂട. പക്ഷെ തിരുമേനി അത് കണ്ടുപിടിച്ച് അങ്ങനെ പറയുമ്പോൾ അവരെ പലപ്പോഴും അത്ഭുതം തോന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തിരുമേനിക്ക് ഒത്തിരി ശത്രുക്കളും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പാശ്ചാത്യ രാജ്യത്ത് ഇപ്പോഴും തിരുമേനിക്ക് വളരെ പണ്ഡിതന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ നല്ല മിത്രങ്ങളുണ്ട്. തിരുമേനി ഇപ്പോഴും സ്നേഹപൂർവ്വം ഓർക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അക്കൂടെ പറയുന്നത് ശത്രുക്കളുമുണ്ട്. ശത്രു എന്ന് പറയുന്നത് വെറും ഒരു അസ്ഥിതി കൊണ്ട് മാത്രമേ ഉള്ളൂ. കാരണം തിരുമേനിയുടെ ഭാരതീയമായ ഐഡന്റിറ്റി, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ പൗരസ്ത്യനായ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ജനിച്ചയാളാണ് എന്നുള്ള ആ ഒരു ബോധ്യം തിരുമേനി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുകയില്ലായിരുന്നു. അത് കാരണം പാശ്ചാത്യരുടെ ആശയങ്ങളോട് തിരുമേനിക്ക് അതിന്റെ ആശയം അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് അതിനെ തിരുമേനി വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുറെ പേർക്ക് സ്വാഭാവികമായും ശത്രുതയുണ്ടാകും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് MIT കോൺഫറൻസ് നടക്കുന്ന സമയത്ത് അതിന്റെ നോട്ടീസ് ബോർഡിൽ ഒരു തമാശ കഥ പ്രത്യക്ഷപ്പെട്ടു. തിരുമേനിയെ കളിയാക്കാൻ വേണ്ടിയുള്ള ഒരു കഥ ആരാണ്ട് എഴുതിയിട്ടതാണ്. കഥ ഇങ്ങനെയാണ്, എന്നത് പറയുന്നത് പൗലോസ്മാർ ഗ്രിഗോറിയോസ് ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ച് ഒരു പ്രസംഗിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം 6 ദിവസം കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ച കഥയെക്കുറിച്ച് തിരുമേനി പ്രസംഗിക്കുകയാണ്. അപ്പൊ ഗ്രിഗോറിയോസിന്റെ അഭിപ്രായമുണ്ട് ഈ 6 ദിവസം അല്പം കൂടിപ്പോയി എന്ന്. അതുകൊണ്ട് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞതായിട്ട് കഥയിൽ പറയുന്നത് ഇഫ് ഗോഡ് ഹാഡ് കൺസൾട്ടഡ് മീ ഐ വുഡ് ഹാവ് ടോൾഡ് ഹിം ഹൗ ടു ക്രിയേറ്റ് ദ ഹോൾ വേൾഡ് ഇൻ 3 ഡേയ്സ് റാദർ ദാൻ 6. എന്നോട് കർത്താവ് ദൈവം ചോദിച്ചിരുന്നെങ്കിൽ ഈ 3 ദിവസം, വെറും 3 ദിവസം കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്ന് തിരുമേനിയെ കുറിച്ച് ഇങ്ങനെ ഒരു തമാശക്കഥ എഴുതിയിട്ടുണ്ട്. തമാശ ആണെങ്കിലും കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിന്റെ അകവും പുറവും ഇടവും വലവും ഒക്കെ തിരിച്ചറിയാനും തിരുമേനിക്കുള്ള അസാമാന്യമായ കഴിവിനെയാണ് അത് കാണിക്കുന്നത്. ഞാന് ദീർഘമായിട്ട് പറയുന്നില്ല. തിരുമേനിയുടെ പുസ്തകങ്ങളും മറ്റ് പ്രഭാഷണങ്ങളും എല്ലാം നമ്മളെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു സംഗതി, ഒരു കോമൺ തീമാണ് തിരുമേനിയുടെ പൊതുവായിട്ടുള്ള തീം ദൈവരാജ്യം എന്നുള്ളതാണ്. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തെ കുറിച്ചുള്ള ദർശനമാണ് തിരുമേനിയുടെ ഈ കൃതികളിലെല്ലാം കാണുന്നത്. അതിന്റെ കൂടെ തന്നെ ചേർന്ന് വരുന്ന ഒന്നാണ് ഈ ലോകത്തിനൊരു പുതിയ ക്രമം, എ ന്യൂ വേൾഡ് ഓർഡർ, എ ന്യൂ വേൾഡ് ഓർഡർ ഓഫ് ജസ്റ്റിസ് ആൻഡ് റൈറ്റസ്നെസ്. of freedom and equality, love and brotherhood. കാരണം നമ്മുടെ ലോകത്തിൽ ഇതൊന്നുമല്ല കാണുന്നത്. എനിക്ക് അതേക്കുറിച്ചായിരുന്നു എപ്പോഴും വേദന. അപ്പം ഡൽഹി ഭദ്രാസനത്തിന്റെ കാര്യങ്ങൾ നടത്തേണ്ടത് ആവശ്യമാണെന്ന് തിരുവേനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഡൽഹി ഭദ്രാസനം അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ അനേക കാര്യങ്ങളിൽ ഒന്നു മാത്രമാണ്. ഈ ലോകത്തെ ഗ്രസിക്കുന്നതായ വലിയ തിന്മകളുണ്ട്, ആ തിന്മകൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യണം, മനുഷ്യവർഗത്തിന് ഒരു നല്ല ഭാവി ഉണ്ടാകണം, സമത്വവും സ്നേഹവും ഉള്ള ഒരു ലോകം ഉണ്ടാകണം, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനുള്ള ഒരു മോഡലായിട്ട് അദ്ദേഹം കണ്ടിരുന്നത് ദൈവരാജ്യമാണ്. കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ച ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തകളാണ്. അപ്പൊ ഈ ദൈവരാജ്യത്തിന്റെ മോഡൽ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മതപരമല്ലാത്ത കൃതികൾ പോലും നമ്മൾ വിശകലനം ചെയ്താൽ അതിന്റെ അതിയിൽ കാണുന്നത് ഈ ദൈവരാജ്യ ദർശനമാണ്. ഈ തിരുമേനി എഴുതി രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് എൻലൈറ്റൻമെന്റ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, അതുപോലെ തന്നെ എ ലൈറ്റ് ടു ബ്ലൈൻഡ്, എ ക്രിറ്റിക്സ് ഓഫ് യൂറോപ്യൻ എൻലൈറ്റൻമെന്റ്. ഇത് രണ്ടും തിരുമേനി പുസ്തകം ഇവിടെ ഡൽഹിയിൽ താമസിക്കുന്ന കാലത്താണ് തിരുമേനി രണ്ട് പുസ്തകങ്ങളും എഴുതുന്നത്. ഇത് വായിച്ചാൽ മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമാണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. അതിൽ രണ്ടിലും മതപരമായ കാര്യങ്ങളെ കുറിച്ചല്ല കൂടുതലും പറയുന്നത്. ഒന്നാമത്തെ പുസ്തകത്തിൽ എൻലൈറ്റൻമെന്റ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റിൽ തിരുമേനി നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ ചില തത്വങ്ങളെയാണ് വിശകലനം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യ ഇസ് എ സെക്യുലർ സ്റ്റേറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഈ സെക്യുലറിസം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവും മറ്റും പാശ്ചാത്യരിൽ നിന്ന് കടം കൊണ്ടതാണെന്നും അത് പ്രത്യേകമായ സാഹചര്യത്തിൽ പാശ്ചാത്യ രാജ്യത്തുണ്ടായ ഒരു ആശയമാണെന്നും ഇന്ത്യയുടെ പ്രതിഭയ്ക്ക് ഇന്ത്യയുടെ ആധ്യാത്മികമായ പൈതൃകത്തിന് അത് യോജിക്കുന്നതല്ലെന്നും തിരുവനി വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഈ പുസ്തകം അന്ന് ഞാൻ ഡൽഹിയിൽ ഉള്ള സമയത്താണ് അന്ന് ഹിന്ദു പേപ്പറിലും മറ്റുമൊക്കെ റിലീവ് ചെയ്ത തന്നെ കഴിഞ്ഞ 20 വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണിതെന്ന് തിരുവനിയുടെ ആ പുസ്തകത്തെ വായിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഷിംലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ താമസിച്ചുകൊണ്ടാണ് തിരുവനി ആ പുസ്തകം എഴുതിയത്. അപ്പം അതിനോട് ചേർന്ന് വരുന്നതാണ് എൻലൈറ്റൻമെന്റ് ലൈഫ് ടു ബ്ലൈൻഡ് എന്നുള്ള പുസ്തകം. പാശ്ചാത്യരുടെ യുക്തിവാദ പ്രസ്ഥാനത്തെ തിരുമേനി അടിമുടി വിമർശിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ അതിന് ബദലായിട്ട് നമുക്ക് ഏഷ്യയിൽ ഒരു എൻലൈറ്റൻമെന്റ് ഒരു ബോധോദയ പ്രസ്ഥാനം ഉണ്ട്. അത് 2500 വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധമതത്തിൽ ആരംഭിച്ചതാണ്. അത് മനുഷ്യന്റെ യുക്തിയെ നിരസിക്കാതെ തന്നെ ദൈവത്തെക്കുറിച്ചും അതീന്ദ്രിയതയെക്കുറിച്ചും മനുഷ്യന്റെ ആധ്യാത്മികമായ മാനങ്ങളെക്കുറിച്ചും ഒക്കെ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ മനുഷ്യയുക്തിയും അതീന്ദ്രിയ ബോധവും ഒരുമിച്ച് ചേർക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ലോകത്തിന് ഭാവി നൽകാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് തിരുമേനി അതിനകത്ത് വാദിക്കുന്നത്. അതല്പം നമുക്ക് വായിച്ചാൽ അല്പം പ്രയാസമായിട്ട് തോന്നുന്നെങ്കിലും ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു രണ്ട് കൃതികളാണ് ആ പുസ്തകത്തിൽ രണ്ടും. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ അനേകം മതങ്ങളും പ്രധാനപ്പെട്ട പല മതങ്ങളും ഇവിടെ ഉണ്ടായി മറ്റ് മതങ്ങളെ അനേക വർഷങ്ങൾക്ക് മുന്നേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിൽ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളുടെയും ഒരു ഈറ്റിന്റമാണ്. അപ്പൊ ഈ മതങ്ങളുടെ പ്രസക്തി എന്താണ്? ഈ മതങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇത് മതേതര രാഷ്ട്രമാണ്, മതനിരപേക്ഷ രാഷ്ട്രമാണ്, സെക്യുലർ ഇന്ത്യയാണ് എന്ന് ഗവൺമെന്റ് പറയുന്ന കാലത്തോളം ഇവിടെ മതങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകും, മതങ്ങളിൽ തീവ്രവാദമുണ്ടാകും എന്നാണ് തിരുമേനിയുടെ ആർഗ്യം. അതിൽ കുറെ കാര്യങ്ങളുണ്ട്. തിരുമേനി അതിന് മുതലായിട്ട് പറയുന്നത് ഈ മതങ്ങളുടെ അന്തസ്സത്ത് എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ ആധികാരികതയും നമ്മുടെ ഈ സംസ്കാരത്തിൽ അതിനുള്ള സ്ഥാനവും മനസ്സിലാക്കി അവയെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദർശനം നാം രൂപപ്പെടുത്തുകയാണെങ്കിൽ മതങ്ങളിലെ തീവ്രവാദം ഇല്ലാതാകും, നമ്മുടെ ജനങ്ങൾക്ക് നന്മയും നീതിയും കൈവരും എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാത്ത ഒരു ആർഗ്യുമെന്റാണ്. കാരണം പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ രീതിയിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരും സിവിൽ സർവീസിലുള്ള ആളുകളും ഒക്കെ ഈ സെക്യുലർ എന്നുള്ള വാക്കിനെ മതത്തിന് വിരുദ്ധമായിട്ടാണ്, മതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. തിരുമേനി അങ്ങനെയല്ല കാണുന്നത്. തിരുമേനി എൻലൈറ്റിൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോധോദയം, നമ്മുടെ പ്രകാശനം, ബുദ്ധിയുടെയും മനസ്സിന്റെയും പ്രകാശനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ മതങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ടും അതിന്റെ അന്തസ്സത്തെ സ്വാംശീകരിച്ചുകൊണ്ടുമുള്ള ഒരു ദർശനമാണ് തിരുമേനി കാഴ്ചവെക്കുന്നത്. തിരുമേനിയുടെ പ്രശസ്തമായ ഗണശാസ്ത്ര ഗ്രന്ഥമാണ് ദി കോസ്മിക് മാൻ. അവിടെയും ഒരു പ്രശ്നമുണ്ട്, നമുക്ക് സാധാരണക്കാർക്ക് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിസാന്റെ ഗ്രിഗോറിയോസ് എന്ന പ്രശസ്തനായ ദാർശനികന്റെ ഗണശാസ്ത്രത്തിന്റെ ചൂട് പിടിച്ചാണ് തിരുമേനി ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. അവിടെയൊക്കെ ദൈവമാണ് ആത്യന്തികമായ നന്മ, ആ ദൈവത്തിന്റെ നന്മയാണ് മനുഷ്യന്റെ നന്മ. അത് തമ്മിൽ അടിസ്ഥാനപരമായിട്ട് വ്യത്യാസമൊന്നുമില്ല. മനുഷ്യ നന്മ ദൈവത്തിന്റെ നന്മയിൽ നിന്ന് ലഭിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മികമായ പരിണാമം, ആധ്യാത്മികമായ യാത്ര ദൈവത്തിന്റെ നന്മയുടെ പൂർണ്ണതയിലേക്കായിരിക്കണം എന്ന് തിരുമേനി എപ്പോഴും പഠിപ്പിക്കുമായിരുന്നു. ഈ തിരുമേനിയുടെ അന്ത്യ ശാസ്ത്രം ലാസ്റ്റ് വിൽ നിങ്ങൾ പലരും വായിച്ചു കാണും, അല്ലെങ്കിൽ വായിക്കേണ്ടത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് റൈറ്റിംഗ്, ദി ലാസ്റ്റ് വിൽ ആൻഡ് ടെസ്റ്റമെന്റ് ഓഫ് തിരുമേനി. തിരുമേനിയുടെ ഓട്ടോബയോഗ്രഫി ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ അവസാനം അത് ചേർത്തിട്ടുണ്ട്. തിരുമേനി പരാലിസിസ് സംഭവിച്ച ഒരു വശം തളർന്ന് കിടക്കുന്ന സമയത്താണ് അതിന്റെ അത് എഴുതി പൂർത്തീകരിക്കുന്നത്. അപ്പൊ അവിടെ ഈ നന്മയെക്കുറിച്ച്, ദൈവത്തിന്റെ നന്മയെക്കുറിച്ചും മനുഷ്യ നന്മയെക്കുറിച്ചും പറയുന്ന ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാം, മലയാളത്തിൽ വായിക്കാം. അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ ആദ്യം മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് ഇംഗ്ലീഷിൽ ഇവിടെ നിങ്ങളെ വായിച്ചിരുന്നത്. ഞാനൊരു പാരഗ്രാഫ് ഒന്ന് വായിക്കുകയാണ്. 6 വർഷം മുൻപ് ഷിംലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡിയിൽ എന്റെ വചനമുറിയിൽ ഇരുന്നുകൊണ്ട് ഇതുപോലെ ഒരു ബിൽപത്രം എഴുതിയപ്പോൾ വേറൊരു 6 വർഷം കൂടി ജീവനോടിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ദൈവം നല്ലവനാണ്, അവനാവശ്യപ്പെടുന്നിടത്തോളം കാലം ഈ കണ്ണീർ താഴ്വരയിൽ ഞാൻ ഇനിയും തുടർന്ന് ജീവിച്ചേ മതിയാവൂ. ഇപ്പോൾ തന്നെയോ കുറെ കഴിഞ്ഞോ അവൻ വിളിക്കുന്ന സമയത്ത് ഞാൻ പോകണം. ഇപ്പോൾ എനിക്ക് 71 വയസ്സുണ്ട്. എല്ലാ നന്മയും ദൈവത്തിൽ നിന്ന് വരുന്നു. നന്മയായതെല്ലാം ദൈവത്തിൽ നിന്ന് മാത്രമല്ല അവന്റെ സാന്നിധ്യത്തിൽ നിന്നും കൂടി വരുന്നു. എവിടെ നന്മയുണ്ടോ അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. നന്മയെ വ്യത്യസ്ത വിശ്വാസങ്ങളിലും മതങ്ങളിലും പെട്ട ജനങ്ങളിലും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവരിലും പക്ഷികളിലും മൃഗങ്ങളിലും വൃക്ഷങ്ങളിലും പൂക്കളിലും പർവ്വതങ്ങളിലും നദികളിലും വായുവിലും ആകാശത്തിലും സൂര്യനിലും ചന്ദ്രനിലും ശില്പങ്ങളിലും ചിത്രരചനയിലും സംഗീതത്തിലും കലയിലും ശിശുവിന്റെ പുഞ്ചിരിയിലും ജ്ഞാനിയുടെ ബുദ്ധിയിലും പ്രഭാതത്തിന്റെ അരുണിമയിലും സൂര്യാസ്തമയത്തിന്റെ വർണ്ണ ശബളിമയിലും എവിടെ കാണപ്പെട്ടാലും ഞാൻ പ്രണമിക്കുന്നു. നന്മ എവിടെയാണോ അവിടെയാണ് ദൈവരാജ്യം. ഇത് ആശ്ചര്യമായ അർത്ഥത്തിൽ തിരുമേനിയുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ തിരുമേനിക്ക് ഇഷ്ടമാണെന്ന് തല്ലും ഇവിടെ സൂചിപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കൊച്ചു കുഞ്ഞുങ്ങളെ, പക്ഷെ തിരുമേനിക്ക് അങ്ങനെയല്ലായിരുന്നു. തിരുമേനിക്ക് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ തിരുമേനി സ്നേഹിക്കുക മാത്രമല്ല ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു. തിരുമേനിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം ഉണ്ട്. ഈ കർത്താവ് പറഞ്ഞ ഒരു വാക്യത്തെ ആധാരമാക്കിയാണ്, നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവിനെയും അവഗണിക്കരുത്. ചെറിയവരെന്ന് കുഞ്ഞുങ്ങളെ കുറിച്ചാണ്, അവഗണിക്കരുത്. അവരുടെ മാലാഖമാർ ദൈവത്തിന്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എവറി ചൈൽഡ് ഹാസ് എൻ ഏഞ്ചൽ ഹു കണ്ടിന്യൂലി ലുക്സ് അറ്റ് ദ ഫേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാലാഖ ഒരു ശിശുവിനും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നതായിരുന്നു. അതുകൊണ്ട് ശിശുക്കളെ അദ്ദേഹം സ്നേഹിച്ചത് പ്രത്യേകമായ ആദരവോടുകൂടിയും വളരെ ആഴമായ ഒരു ആധ്യാത്മിക ദർശനത്തോടും കൂടിയായിരുന്നു. നമ്മുടെ ആളുകളെ നമുക്കറിയാം, വളരെ പ്രായോഗികമായിട്ട് വളരെ കഴിവുള്ള ആളുകളാണ്. തിരുമേനിയുടെ അടുത്ത് തിരുമേനി ദേശക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഈ ദേശം എനിക്ക് പലപ്പോഴും തോന്നിയത് തിരുമേനി എന്തിനാണ് ദേശ്യപ്പെടുന്നതെന്ന്. ദേശ്യപ്പെടുന്നത് തിരുമേനിക്ക് മനസ്സുണ്ടായിട്ടല്ല, തിരുമേനി ഉള്ളിന്റെ ഉള്ളിൽ ദേശക്കാരനല്ലായിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ വളരെ വിനയമുള്ള എപ്പോഴും അനുതാപമുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത്. പക്ഷെ പുറമേ അത് ആരും കാണുകയില്ല. അദ്ദേഹം വലിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ എഴുതിക്കൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ വന്ന് ബുദ്ധിമുട്ടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തയെല്ലാം തകരാറില്ലാകും. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഏപം എവിടെയെങ്കിലും MIT പോലുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രബന്ധം അദ്ദേഹത്തിന് അവതരിപ്പിക്കണം. ലോകത്തിൽ വലിയ പണ്ഡിതന്മാരോട് സംസാരിക്കേണ്ട ആളാണ്. അദ്ദേഹത്തിന് ഗാഢമായ ഒരു ചിന്ത ആവശ്യമാണ്, തയ്യാറെടുപ്പ് ആവശ്യമാണ്. അതിനൊന്നും നമ്മുടെ ആളുകൾ പലപ്പോഴും സമ്മതിക്കില്ല. അതുകൊണ്ട് പലപ്പോഴും ദേഷ്യം വരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിനെ മറികടക്കുന്ന ഇനി ആളുകളെ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിള്ളേരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തിരുവേനിയുടെ അടുത്തേക്ക് നിൽക്കും. പിന്നെ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ തിരുവേനിയുടെ ദേഷ്യം എല്ലാം പോകും. പിന്നെ തിരുവേനി ആരോടും ദേഷ്യപ്പെടുകയില്ല. കുഞ്ഞുങ്ങളെ ലാളിക്കുകയും അതോട് സംസാരിക്കുകയും എത്ര മണിക്കൂർ സമയം വേണമെങ്കിലും അവരോട് തിരുമേനി സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ വേറെ ചില കാറ്റഗറിയിൽപ്പെട്ട ആളുകളുണ്ട്, വിശുദ്ധന്മാരായ ആളുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കൃഷ്ണദേശത്തിൽ വെച്ച് ഒരു ഹൈന്ദവ സന്യാസി കണ്ടപ്പോൾ തിരുമേനി അഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നത്. ഇനി ഞാൻ മനസ്സിലാക്കി ആ ഹൈന്ദവ സന്യാസി വളരെ വിശുദ്ധനായ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇവിടെ ബാബാജിയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് വിശുദ്ധനെ സംബന്ധിച്ച് വിശുദ്ധിയെ സംബന്ധിച്ച് തിരുമേനിക്ക് മതം ഒരു പ്രശ്നമില്ലായിരുന്നു. അവർ മതത്തിന്റെ ഈ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഉയർന്ന മനുഷ്യരാണ്, വിശ്വമാനവരാണ് തിരുമേനിക്ക് അറിയാവുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം വിശുദ്ധരെയും ബഹുമാനിക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾക്കും വിശുദ്ധർക്കും തമ്മിൽ ഒരു ഒരു സമാനതയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അവരുടെ ഹൃദയത്തിന്റെ ട്രാൻസ്പെറൻസിയാണ്, യാതൊരു കളങ്കവുമില്ലാത്ത സുതാര്യമായ ട്രാൻസ്പെറൻസ് ഹാർട്ട്. അതാണ് കുഞ്ഞുങ്ങൾക്കും വിശുദ്ധന്മാർക്കുമുള്ളത്. തിരുമേനി അവർ രണ്ടുപേരെയും ബഹുമാനിക്കുകയായിരുന്നു. അതുപോലെ തന്നെ തിരുമേനി സമയം കൊടുക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരായ ആളുകൾ. അവരെന്തെങ്കിലും ചെറിയ ചോദ്യങ്ങളാണെങ്കിൽ പോലും ചോദ്യങ്ങളുമായിട്ട് തിരുമേനിന്റെ അടുത്ത് വന്നാൽ തിരുമേനിക്ക് എന്തെല്ലാം ചുമതല ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ച് അതോട് തിരുമേനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അനുഭവം തോന്നും, വളരെ ജീവിത തിരക്കുള്ള ഒരാള് ഒരു ചെറുപ്പക്കാരനെ വന്ന് സംശയങ്ങൾ ചോദിച്ചാൽ ഒരു ഒരു മടിയും കൂടാതെ എത്ര സമയം വേണമെങ്കിലും, കാരണം പല ജനുവിനായിട്ടുള്ള ബുദ്ധിപരമായ ചോദ്യങ്ങളുമായിട്ട് വരുന്ന ആളുകളാണ്. ദി ആർ റിയൽ സ്പീക്കേഴ്സ്. അവരല്ലാതെ പിന്നെ കൽപ്പിക്കാൻ വരുന്നവരല്ല, അവര് ജനുവിൻ സ്പീക്കേഴ്സ് ഓഫ് നോളജ്. അവരോട് തിരുമേനി എപ്പോഴും സമ്മതിക്കുമായിരുന്നു, അവരോട് സംസാരിക്കുന്നതിന് മടിയും കാണിച്ചിരുന്നില്ല. പിന്നെ തിരുമേനി ഏറ്റവും കൂടുതൽ അനുകമ്പ കാണിച്ചിട്ടുള്ള ഒരു കൂട്ടരാണ് ഈ നമ്മുടെ സാധാരണ മനുഷ്യരുടെ ചിന്തയിൽ അബ്നോർമലാണെന്നോ അല്ലെങ്കിൽ ഭ്രാന്തന്മാരാണെന്നോ ഒക്കെ കരുതുന്ന ആളുകൾ. അത് വെറും ഭ്രാന്തന്മാർ മാത്രമല്ല, വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടാക്കൂടെ, അവരുടെ ജീവിതം വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ആളുകളുണ്ട്. ഈ എക്സെൻട്രിക് എന്ന ആളുകളെ തിരുമേനി വളരെ കരുണയോടും സ്നേഹത്തോടും കൂടി അവരുമായി ഇടപെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ചില കാരണങ്ങളും ഉണ്ടായിരിക്കാം അടിസ്ഥാനപരമായിട്ട്. ഇങ്ങനെ മൂന്ന് നാല് കൂട്ടരോടുള്ള തിരുമേനിക്ക് ഒരിക്കലും ദേഷ്യം വരികയില്ല. തിരുമേനിയുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള മനുഷ്യത്വം അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കും. അത് കുഞ്ഞുങ്ങളും ഈ വിശുദ്ധന്മാരും യഥാർത്ഥ ജ്ഞാന അന്വേഷിക്കുന്ന ആളുകളും പിന്നെ മനസ്സിന്റെ സമഗ്രതെത്തിയെന്ന് മറ്റുള്ളവർ പറയുന്നതായ ആളുകളും. ഇതിന് ചില പ്രത്യേക അർത്ഥങ്ങളുള്ളതിന് വിശദാംശങ്ങളിലേക്ക് അനുസരിച്ച് പോകുന്നില്ല. തിരുമേനിയുടെ ജീവിതത്തിന്റെ പല വശങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിട്ടിരിക്കുന്ന പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് സീനിയേഴ്സിനും അറിയാം. ഞാൻ ഈ സമയത്ത് നിങ്ങളെ ചെയ്തിരിക്കുമ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുസ്ലിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ വിദേശത്തുള്ള ചില ബൗദ്ധിക കേന്ദ്രങ്ങൾ, അവിടെയൊക്കെ തിരുമേനിയെ ആരാധിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. അവരൊന്നും പുറത്തത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകും എന്തുമാത്രം ആരാധനയോടുകൂടിയാണ് തിരുമേനിയെ കാണുന്നത്. അപ്പൊ തിരുമേനിയുടെ ഈ ജീവിതം നമുക്ക് ദൈവം ഒരു ദാനമായിട്ട് നൽകിയതാണ്. ഈ ദാനം കിട്ടാൻ നമ്മളിനി അനേകം നൂറ്റാണ്ടുകൾ കാത്തിരിക്കണം. അതാണ് പ്രയാസം. നമ്മളിപ്പം ഒരാളിനെ അനുകരിച്ചുകൊണ്ടൊന്നും ആ ദാനം നമുക്ക് കിട്ടുകയില്ല. ഇത് ദൈവത്തിന്റെ സവിശേഷമായ ഒരു ഗിഫ്റ്റാണ്, എക്സ്ട്രോഡിനറി ഗിഫ്റ്റ് ഹ്യൂമാനിറ്റി. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ലോകത്തിൽ ഉണ്ടായിരുന്നു. നമുക്കെങ്ങനെ ആളിനെ കാണുവാനും അടുത്തറിയുവാനും സ്നേഹിക്കുവാനും സാധിച്ചു എന്നുള്ളത് നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വിജയിക്കുന്ന ആരുമായിരിക്കില്ല. പക്ഷേ തിരുമേനിയുടെ പ്രതിഭയുടെ യഥാർത്ഥ അവകാശികളായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ മക്കളോ മക്കളുടെ മക്കളോ ആയിരിക്കാം അതിന്റെ അർത്ഥം പഠിക്കുന്നത്. തിരുമേനി അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഇതിൽ എഴുതിയിരുന്നതായ ഏതാനും വാചകങ്ങൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ സംബന്ധിച്ച് അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തിരുമേനിയുടെ 74 വർഷത്തെ ജീവിതത്തെ മുഴുവൻ സമാഹരിച്ചുകൊണ്ട് തനിക്ക് ദൈവം നൽകിയ അത്യത്ഭുതകരമായ കഴിവുകളെയെല്ലാം തിരുമേനി മനസ്സിലാക്കിക്കൊണ്ട് ഒത്തിരി പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. തിരുമേനി എപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരാജയങ്ങളൊന്നും അത്യന്തികമായിട്ട് ദുഃഖം നൽകുന്ന പരാജയങ്ങളായിരുന്നില്ല. ഇതിനെനിക്ക് ദൈവത്തിന്റെ കൃപയുടെ ആഴം മനസ്സിലാക്കാൻ സഹായിക്കുന്ന പരാജയങ്ങളായിരുന്നു. അതുകൊണ്ട് തിരുമേനി എഴുതിയിരിക്കുന്ന ഒരു വാചകം ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് വായിക്കുകയാണ്. ലാസ്റ്റ് ഇതിൽ പറയുന്നത്, I leave this world to all who survive me. Love God with all your mind and all your will and all your feeling and all your strength. Live for the good of others. Pursue not perishable gold or worldly glory. Wish no one any evil. Bless God in your heart and bless all his creation. Discipline yourself while still young. To love God and to love his creation. To serve others and not to seek one's own interest. Pray always that God's kingdom may come and all evil be banished from this world, from the whole created order. ഞങ്ങളുടെ ഭാഗ്യകരമായ ഓർമ്മ നമുക്ക് പ്രചോദനം നൽകട്ടെ, നമ്മുടെ വരും തലമുറകളെ ഇത് പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ.